السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. أما بعد، سهودنا قال الله عند أنقره تعالى شيخ الإسلام بن تيمية رحمه الله دهت عند الوصية الصغرى يدنا ورو شريه رسالة يعني نمر لنمدل ഈ മസ്ജിദിൽ പഠനം ആരംഭിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് നല്ല രൂപത്തിൽ മനസ്സിലാക്കുവാനും പൂർത്തിയാക്കുവാനും ഇതിലെ നന്മകൾ ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കി ജീവിക്കുവാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തെക്കുറിച്ച് ഈ മസ്ജിദിൽ മുൻപ് അൽ അഖീദത്തുൽ വാസിത്തിയ എന്ന അദ്ദേഹത്തിന്റെ റിസാല പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. എങ്കിലും ഒരു ഓർമ്മ പുതുക്കൽ എന്ന നിലക്ക് വീണ്ടും ഷെയ്ഖുൽ ഇസ്ലാമിനെ കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ ചില കാര്യങ്ങൾ പറയാം ഇൻഷാഅല്ലാ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ പേര് അബുൽ അബ്ബാസ് തഖിയുദ്ദീൻ അബുൽ അബ്ബാസ് അഹമ്മദ് ഇബ്നു അബ്ദുൽ ഹലീം ഇബ്നു അബ്ദുസ്സലാം അൽ ഹറാനി എന്നാണ്. അബുൽ അബ്ബാസ് എന്ന കുനിയത്തിൽ, തഖിയുദ്ദീൻ എന്ന ലഖബിൽ സ്ഥാനപ്പേരിൽ അറിയപ്പെട്ട ആളാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. അഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പിതാവിന്റെ പേര് അബ്ദുൽ ഹലീം, അദ്ദേഹത്തിന്റെ പിതാമഹന്റെ പേര് അബ്ദുസ്സലാം. അദ്ദേഹത്തിന്റെ പിതാമഹൻ അബ്ദുസ്സലാം വലിയൊരു പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബം ഒരു ഇൽമിന്റെ ഇൽമ് കൊണ്ട് അറിയപ്പെട്ട കുടുംബമാണ്. അദ്ദേഹത്തിന്റെ പിതാമഹൻ വലിയ പണ്ഡിതനായിരുന്നു അബുൽ ബറക്കാത്ത് മജ്ദുദ്ദീൻ അബ്ദുസ്സലാം ഇബ്നു അബ്ദുല്ലാഹ് എന്ന ഹിജറ 590 ജനിച്ച് 656 വഫാത്തായ പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ പിതാമഹൻ ഇബ്നു തൈമിയ. അദ്ദേഹം ഇബ്നു തൈമിയ എന്നാണ് അറിയപ്പെടുന്നത്. അബുൽ ബറക്കാത്ത് ഇബ്നു തൈമിയ അല്ലെങ്കിൽ മജ്ദുദ്ദീൻ ഇബ്നു തൈമിയ, മജ്ദ് ഇബ്നു തൈമിയ അല്ലെങ്കിൽ ഇബ്നു തൈമിയ അൽ ജദ്, പിതാമഹനായ ഇബ്നു തൈമിയ എന്നൊക്കെയാണ് പൊതുവെ പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉദ്ധരിക്കുമ്പോൾ പറയാറുള്ളത്. എന്തിനുവേണ്ടി? ഈ ഇബ്നു തൈമിയയും ആ ഇബ്നു തൈമിയയും തമ്മിൽ വേർതിരിച്ച് ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. പിതാമഹനായ അൽ മജ്ദ് ഇബ്നു തൈമിയ അദ്ദേഹം ഹംബലി മദ്ഹബിലെ വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പല കിതാബുകളുമുണ്ട്. അൽ മുൻതഖ മിൻ അഹദീസിൽ അഹ്കാം എന്ന പേരിൽ കിതാബുണ്ട്. അതുപോലെ അൽ മുഹറർ എന്നുപേരുള്ള ഫിഖ്ഹിൽ ഉള്ള കിതാബുണ്ട്. എന്തുകൊണ്ടാണ് ഇബ്നു തൈമിയ എന്ന് ഈ കുടുംബത്തിലെ ആളുകൾ അറിയപ്പെടുന്നത്? തൈമിയയുടെ മകൻ എന്നാണ് അതിന്റെ അർത്ഥം. അതിൽ പറയപ്പെട്ടിട്ടുള്ള ഒരഭിപ്രായം, ഇവരുടെ മാതൃപരമ്പരയിൽ ഉപ്പമാരുടെ ഒരു ജദ്ദ, അദ്ദേഹം പിതൃപരമ്പരയിലെ ഒരു പിതാവിന്റെ ഉമ്മ, അവരുടെ പേര് തൈമിയ എന്നായിരുന്നു അത്ര. അവർ നല്ല ഇൽമുള്ള അറിവുള്ള ഒരു സ്ത്രീയായിരുന്നു. അങ്ങനെ ജനങ്ങളെ ഉപദേശിക്കുകയും അവർക്ക് നന്മ പഠിപ്പിക്കുകയും ചെയ്തിരുന്ന ആ സ്ത്രീ അറിയപ്പെട്ടു. അങ്ങനെ ഇബ്നു തൈമിയ എന്ന പേരിൽ അവരുടെ മക്കളും മക്കളുടെ മക്കളുമൊക്കെ അറിയപ്പെട്ടു എന്നാണ് ചില ആളുകൾ. അങ്ങനെ ചില സ്ത്രീകളുടെ വലിയ നന്മ കാരണത്താൽ അവരിലേക്ക് ചേർത്ത് അറിയപ്പെട്ടിട്ടുണ്ട്. സാധാരണ പുരുഷന്മാരിലേക്ക് പിതാക്കളിലേക്ക് ചേർത്തിട്ടാണ് ആളുകളെ പറയേണ്ടത്. അതാണ് ഇസ്ലാമികമായ മര്യാദ. കാരണം ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു പറഞ്ഞു, ഉദ്ഊഹും ലിആബാഇഹിം, നിങ്ങൾ അവരെ അവരുടെ പിതാക്കളിലേക്ക് ചേർത്തി പറയുക. ഒരാളെ തന്റെ പിതാവിലേക്ക് ചേർത്തി പറയുക എന്നതാണ് ഇസ്ലാമികമായ മര്യാദ. അതേസമയം പിതാമഹനിലേക്ക് ചേർത്തി പറയുക എന്നത് കുഴപ്പമില്ല, അത് പിതാവിലേക്ക് ചേർത്തി പറയുന്നത് പോലെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്, എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേസമയം സാധാരണ നിലക്ക് ആളുകളെ മാതാവിലേക്ക് ചേർത്തി പറയുകയില്ല. പൊതുവെ അങ്ങനെ പറഞ്ഞാൽ അതിനൊരു മോശമർത്ഥമാണ് വരിക. കാരണം പിതാവ് അറിയപ്പെടാത്ത ആൾ എന്ന നിലക്കുള്ള മോശമർത്ഥമാണ് അതിൽ വരിക. എന്നാൽ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെയല്ല. ഈസ നബിയെ ഉമ്മയിലേക്ക് ചേർത്തി പറയുന്നത് അദ്ദേഹത്തിനുള്ള ഷറഫാണ്, ശ്രേഷ്ഠതയാണത്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഈസ ഇബ്നു മറിയം എന്നാണ്, മറിയമിന്റെ മകൻ ഈസ. കാരണം അള്ളാഹുവിന്റെ മഹത്തരമായ ആയത്തുകളിലൊന്നാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം. വലിനജാലഹു ആയത ലിന്നാസ്, അദ്ദേഹത്തെ നാം ജനങ്ങൾക്കുള്ള ഒരു ദൃഷ്ടാന്തമാക്കാൻ വേണ്ടി. അള്ളാഹുവിന്റെ കുദറത്തിനുള്ള തെളിവാണ് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. കാരണം പടപ്പുകളെല്ലാം അവർ ജനിച്ചിട്ടുള്ളത് നാലു രൂപത്തിലാണ് അള്ളാഹു അവരെ പടച്ചിട്ടുള്ളത്, ആണിൽ നിന്നും പെണ്ണിൽ നിന്നും. അതുപോലെ ആണിൽ നിന്നു മാത്രം, പെണ്ണിൽ നിന്നു മാത്രം, ആണുമില്ല പെണ്ണുമില്ലാതെ ഈ മൂന്ന് രൂപവും, ഇതിൽ ഈ നാല് രൂപങ്ങളിൽ മൂന്ന് രൂപവും അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഒരായത്തിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൻ നിസായിലെ ഒന്നാമത്തെ ആയത്ത്, യാ യുഹന്നാസു തഖു റബ്ബകും അല്ലദീ ഖലഖകും മിൻ നഫ്സി വാഹിദ വഖലഖ മിൻഹാ സൗജഹ വബസ്സ മിൻഹുമ റിജാലൻ കസീറൻ വനിസാ. മൂന്ന് രൂപം അള്ളാഹു ആയത്തിൽ പറഞ്ഞു. യാ യുഹന്നാസു, ജനങ്ങളെ, തഖു റബ്ബകും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക. അല്ലദീ ഖലഖകും മിൻ നഫ്സി വാഹിദ, ഒരൊറ്റ നഫ്സിൽ നിന്ന് നിങ്ങളെ പടച്ചവനായ റബ്ബ്. ആ നഫ്സിനെ അഥവാ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു പടച്ചത് ഒരാണോ ഒരു പെണ്ണോ ഇല്ലാതെയാണ്. അള്ളാഹു അവന്റെ കൈകൊണ്ട് പടച്ച അവന്റെ പടപ്പാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം. അവിടുത്തെ ശ്രേഷ്ഠതയാണത്, അള്ളാഹു അവന്റെ കൈകൊണ്ട് പടച്ച. അള്ളാഹുവിന്റെ ശ്രേഷ്ഠരായ സൃഷ്ടികളിൽ ഒരാളാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം. പടപ്പുകളിൽ മനുഷ്യന് ഏറെ പ്രത്യേകതയുണ്ട്. മനുഷ്യനെയാണ് അള്ളാഹു അവന്റെ നബിമാരെ നിയോഗിച്ചത്, അവന്റെ കിതാബുകൾ ഇറക്കിയത്. അള്ളാഹുവിനെ അറിയാനുള്ള ശ്രേഷ്ഠമായ ഹൃദയം നൽകിയത് അള്ളാഹു മനുഷ്യനാണ്. അതുപോലെ കരയിലും കടലിലും അള്ളാഹു അവനെ സഞ്ചരിപ്പിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ അവന്റെ സ്വർഗത്തിലേക്ക്, റബ്ബിന്റെ സ്വർഗത്തിലേക്ക് ക്ഷണിച്ചു. അള്ളാഹുവിന് പ്രിയപ്പെട്ട അവന്റെ വലിയകൾ, അവന്റെ ഖലീലുകൾ മനുഷ്യരിലാണ്. അതുകൊണ്ട് മനുഷ്യനായ അള്ളാഹു പടച്ചു എന്നത് നിഅമത്താണ്. ഒരു ജന്തു ആക്കിയില്ലല്ലോ റബ്ബ്, വേറെ ഏതെങ്കിലും കാലിയോ നാൽക്കാലിയോ ആക്കിയില്ലല്ലോ. ആ നിഅമത്തിന് വലിയ അതിനുള്ള നന്ദി ആയിക്കൊണ്ട് ഇസ്ലാമിലായി ജീവിക്കുകയും ഇസ്ലാമിലായി മരിക്കുകയുമാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത്. അതിനാണ് അവൻ പരിശ്രമിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആദ നബിയെ പടച്ചു ആണില്ലാതെ പെണ്ണില്ലാതെ. വഖലഖ മിൻഹാ സൗജഹ, ആ നഫ്സിൽ നിന്ന് അള്ളാഹു അതിന്റെ ഇണയെ പടച്ചു. ആദമിൽ നിന്നാണ് അള്ളാഹു ഹവ്വായിനെ സൃഷ്ടിച്ചത്, ആണിൽ നിന്ന് പെണ്ണില്ലാതെ, ഒരാണിൽ നിന്ന് അള്ളാഹു പടച്ചു. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ, അങ്ങനെ അവരിൽ നിന്ന് രണ്ടുപേരിൽ നിന്നും നിങ്ങളെ ധാരാളം പുരുഷന്മാരും സ്ത്രീകളുമാക്കി അള്ളാഹു ഈ ഭൂമിയിൽ വ്യാപിപ്പിച്ചു. അതാണ് മൂന്നാമത്തെ രൂപം. അതായത് ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമായി അള്ളാഹു പടച്ചു. നമ്മെപ്പോലുള്ള ബാക്കി അള്ളാഹുവിന്റെ പടപ്പുകളിൽ ബഹുഭൂരിപക്ഷവും അങ്ങനെ പടക്കപ്പെട്ടവരാണ്. പിന്നെ അള്ളാഹു പടച്ചത് എങ്ങനെയാണ്? ആണില്ലാതെ പെണ്ണില്ലെന്ന് മാത്രം. അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ചത്. അതുകൊണ്ടാണ് ആ പേരും പറഞ്ഞ ഈസാ നബിയെ ഇബാദത്ത് ചെയ്യുന്നവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബിൻ ثم قال له കുൻ ഫയകൂൻ. അള്ളാഹു എങ്കിൽ ഈസയുടെ ഉദാഹരണം ആദമിന്റേതുപോലെയാണ്. ഖലഖഹു മിൻ തുറാബ്, മണ്ണിൽ നിന്ന് അള്ളാഹു ആദമിനെ പടച്ചു. ثم قال له കുൻ ഫയകൂൻ, എന്നിട്ട് അള്ളാഹു പറഞ്ഞു നീ ഉണ്ടാവുക. അപ്പോൾ അതാ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാകുന്നു. അതുകൊണ്ട് അത്ഭുതകരമായ പടപ്പിന്റെ പേരിൽ ആ പടപ്പിനെയല്ല ഇബാദത്ത് ചെയ്യേണ്ടത്, മറിച്ച് ആ പടപ്പിനെ പടച്ച റബ്ബിനെയാണ്, ഖാലിഖിനെയാണ്, മഖ്ലൂഖിനെയല്ല. അങ്ങനെയെങ്കിൽ ആദം നബിയല്ല ഇബാദത്ത് ചെയ്യേണ്ടത്, ആണുനിന്നും ആണുമില്ലാതെ പെണ്ണുമില്ലാതെ അല്ലേ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ലോകത്ത് വന്നത്? അല്ല, ആദമിനെയുമല്ല ഈസയെയുമല്ല അലൈഹി മസ്സലാത്തു വസ്സലാം, മറിച്ച് ആദമിന്റെയും ഈസയുടെയും മുഴുവൻ പടപ്പുകളുടെയും ഖാലിഖായ റബ്ബായ അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. പറഞ്ഞു വന്നത് പൊതുവെ സ്ത്രീകളിലേക്ക് ഉമ്മയിലേക്ക് ചേർത്തി പറയുക എന്നത് പൊതുവെ അത് നല്ല രൂപത്തിലല്ല വരിക. എന്നാൽ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ചില ആളുകൾ ഉമ്മയിലേക്ക് ചേർത്തി പറയും. ഈസാ നബിയെ ചേർത്തി പറഞ്ഞതുപോലെ. അതുപോലെ മുഹദ്ദിസുകളിൽ നമുക്ക് കാണാം ഇബ്നു ഉലൈയ, ഇസ്മായിൽ ഇബ്നു ഉലൈയ എന്ന വളരെ അറിയപ്പെട്ട ഒരു മുഹദ്ദിസാണ് അദ്ദേഹം. ഇമാം ബുഖാരിയുടെയൊക്കെ സഹീഹിൽ ധാരാളമായി അദ്ദേഹത്തിന്റെ പേര് നമുക്ക് കാണാം. ഹദീസ് റിവായത്ത് ചെയ്ത റാവിമാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന് ഉമ്മയാണ് ഉലൈയ. എന്തുകൊണ്ടാണ് അവരിലേക്ക് ചേർത്തി പറയപ്പെട്ടത്? അവർ ശ്രേഷ്ഠയായ ഒരു സ്ത്രീയായിരുന്നു. ഞാൻ വളരെ ശ്രേഷ്ഠത കൊണ്ട് അറിയപ്പെട്ടിരുന്ന ഒരു സ്ത്രീയായിരുന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ നബിയുടെ വളർത്തുപുത്രിയായ നബിയുടെ റബീബത്തായ സൈനബ് ഇബ്നു ഉമ്മി സലമ എന്നാണ് അവർ അറിയപ്പെടുന്നത്. അവർ അബൂ സലമയുടെയും ഉമ്മു സലമയുടെയും മകളാണ്. പക്ഷെ അവരെ ഉമ്മു സലമയുടെ മകൾ എന്ന് പറയാറുണ്ട്. എന്താണ് കാരണം? ഉമ്മു സലമ എന്ന അവരുടെ ഉമ്മയെ അബൂ സലമയുടെ മരണശേഷം വിവാഹം ചെയ്തത് അള്ളാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഉമ്മഹാതുൽ മുഅ്മിനീനിൽ അവർ ഉൾപ്പെട്ടു. മുഅ്മിനുകളുടെ മുഴുവൻ ഉമ്മ എന്ന ശ്രേഷ്ഠമായ പദവി അവർക്ക് ലഭിച്ചു. അതുകൊണ്ട് അവരിലേക്ക് ചേർത്തി ഇവർ പറയാറുണ്ട്, സൈനബ് ബിൻത് ഉമ്മി സലമ എന്ന് പറയാറുണ്ട്, സൈനബ് ബിൻത് അബീ സലമ എന്ന് പറയാറുള്ളത് പോലെ. എന്നതുപോലെ ഈ ഒരു ശ്രേഷ്ഠത കൊണ്ട് ആണ് ഈ കുടുംബ പരമ്പരയിൽ വരുന്ന പുരുഷന്മാരെ ഇബ്നു തൈമിയ എന്ന് പറയാറുള്ളത് എന്ന് ഒരു അഭിപ്രായമുണ്ട്. വേറെയും ചില അഭിപ്രായങ്ങളുണ്ട്. ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തെ പിതാമഹനിൽ നിന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഇബ്നു തൈമിയ അൽ ഹഫീദ് എന്നും പറയാറുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എന്ന് പറയുന്നത് പോലെ ഇബ്നു തൈമിയ അൽ ഹഫീദ്, അതായത് പൌത്രനായ ഇബ്നു തൈമിയ, പിതാമഹനല്ല മറിച്ച് പൗത്രനാണ്, മകന്റെ മകനാണ് എന്നർത്ഥത്തിൽ ഇബ്നു തൈമിയ അൽ ഹഫീദ് എന്നും പറയാറുണ്ട്. ഹിജറ 661 ഹറാൻ എന്ന നാട്ടിലാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ജനിച്ചത്. ഹിജറ 661 ഹറാൻ എന്ന നാട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. പിന്നീട് തർത്താരികളുടെ ആക്രമണം കാരണത്താൽ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ കുടുംബം ഹറാനിൽ നിന്ന് ദിമസ്കിലേക്ക് താമസം മാറി. ഇന്നത്തെ ഡമസ്കസ്, ഇന്നത്തെ സിറിയയുടെ തലസ്ഥാനമായ ഡമസ്കസിലേക്ക് ഈ കുടുംബം മാറി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വൈജ്ഞാനികമായ വിജ്ഞാനം കൊണ്ടറിയപ്പെട്ട ഒരു കുടുംബമായിരുന്നു. അതുകൊണ്ട് തന്റെ പിതാവായ അബ്ദുൽ ഹലീമിൽ നിന്ന് തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഈ ദീനിന്റെ ആദ്യ പാഠങ്ങൾ പഠിക്കുകയുണ്ടായി. അദ്ദേഹം വലിയ കൂർമ്മ ബുദ്ധി കൊണ്ടും വലിയ ഹിഫ്ളുകൾ കൊണ്ടും അതുപോലെ അപാരമായ വിജ്ഞാനം കൊണ്ടും അറിയപ്പെട്ട ഒരു പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പഠനവും അറിവും ഒരു അത്ഭുതമാണ്. അങ്ങനെ അദ്ദേഹം ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിൽ അഗാധമായ പാണ്ഡിത്യം നേടി. അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട് മുസ്നദ് അഹമ്മദ്, ധാരാളക്കണക്കിന് ഹദീസുകൾ ഉൾക്കൊള്ളുന്ന ഇമാം അഹമ്മദിന്റെ മുസ്നദ് അദ്ദേഹത്തിന് കൺമുന്നിൽ വച്ചതുപോലെയായിരുന്നു എന്നാണ്. അത്രയും ഈ വിജ്ഞാനം അദ്ദേഹത്തിന്റെ മനസ്സിൽ അത് സഹോദരങ്ങളെ ആഴത്തിൽ അദ്ദേഹം പഠിക്കുകയുണ്ടായി. അങ്ങനെ 20 വയസ്സ് ആകുമ്പോഴേക്കും അദ്ദേഹം ജനങ്ങൾക്ക് മതവിധി കൊടുക്കുന്ന ഫത്വ കൊടുക്കാൻ മാത്രം വിജ്ഞാനമുള്ള അത്രയും വലിയ ഒരു ആലിമായിത്തീർന്നു. അദ്ദേഹത്തിന്റെ അടുക്കൽ അറിവ് സ്വീകരിക്കാൻ വരികയും അദ്ദേഹത്തിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അത്ഭുതം തോന്നുന്ന രൂപത്തിൽ അത്രയും വലിയ വിജ്ഞാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഈ ഉമ്മത്തിന്റെ ഇമാമുമാരിൽ ഒരാളായി തീർന്നത്. മാത്രമല്ല സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായിരുന്ന ഒരുപാട് പിഴച്ച കക്ഷികൾക്കെതിരിൽ അദ്ദേഹം വലിയ പ്രയത്നം പ്രയത്നിക്കുകയുണ്ടായി. അതുപോലെ ധാരാളം വലിയ പണ്ഡിതന്മാരുമായി അവരുടെ മദ്ഹബിൽ വരെ, അവരുടെ മദ്ഹബിനെ കുറിച്ച് വരെ മുനാദറകൾ ഷെയ്ഖുൽ ഇസ്ലാം നടത്തിയിട്ടുണ്ട്. ഞാൻ സംവാദങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. മദ്ഹബുകളുടെ അഭിപ്രായങ്ങളെക്കുറിച്ച് വലിയ വിജ്ഞാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായിരുന്ന പിഴച്ച പല കക്ഷികളും, ഇൽമുൽ കലാമിന്റെ തർക്കശാസ്ത്രത്തിന്റെ ആളുകൾ, അതുപോലെ ഖബർ ആരാധനയിൽ പെട്ടുപോയിട്ടുള്ള ആളുകൾ, സൂഫികൾ, അതുപോലെ ഷിയാക്കൾ, റാഫിദി ബാത്തിനി ഷിയാക്കൾ, ഇവർക്കെതിരിലെല്ലാം അദ്ദേഹം ധാരാളമായി അദ്ദേഹത്തിന്റെ കിതാബുകളിലൂടെയും എഴുത്തുകളിലൂടെയും അദ്ദേഹത്തിന്റെ സംസാരങ്ങളിലൂടെയും അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ ഔലിയാ നബിമാരുടെ പിൻഗാമികൾക്ക് നബിമാരുടെ മാർഗം പിൻപറ്റുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾ, അത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിനും ഉണ്ടായി. പലരും അദ്ദേഹത്തോടുള്ള അസൂയ കൊണ്ട് ഭരണാധികാരികളെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ അഖീദയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ വിശ്വാസത്തെക്കുറിച്ച് ഇല്ലാത്തത് പലതും പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അങ്ങനെ ഭരണാധികാരി സാക്ഷിയായിരിക്കെ അദ്ദേഹത്തിന്റെ എതിരാളികളും അദ്ദേഹവും തമ്മിൽ ധാരാളം സംസാരങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെ ചില ഭരണാധികാരികൾ അതിൽ വീണുപോവുകയും അദ്ദേഹത്തെ പലതവണ ജയിലിലടക്കുകയും ചെയ്തു. ദിമസ്കിലെ ജയിലിൽ അദ്ദേഹം കഴിയേണ്ടി വന്നിട്ടുണ്ട്, മിസറിലെ ജയിലിൽ അദ്ദേഹം കഴിയേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അവിടെയും അദ്ദേഹം ധാരാളമായി വിജ്ഞാനം അത് പഠിക്കുകയും എഴുതുകയും ആളുകൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് അവസാന കാലത്ത് അദ്ദേഹത്തിന്റെ ജയിൽവാസം കഠിനമായി. കാരണം ആളുകൾ, ആ ഭരണാധികാരികൾ അദ്ദേഹത്തിന് എഴുതാനുള്ള ഉപകരണവും കിതാബുകളുമൊക്കെ തടഞ്ഞു വെക്കുകയുണ്ടായി. പിന്നെ അതിന് ജയിലിൽ അവസരമില്ലാതായി. ആ സമയത്ത് അദ്ദേഹം ഇബാദത്തിലേക്ക് തിരിഞ്ഞു. പരിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുക, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക. ധാരാളം തവണ അദ്ദേഹം ഖത്മ് തീർക്കുകയുണ്ടായിരുന്നു. അദ്ദേഹം 3 ദിവസം കൊണ്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് തീർക്കുമായിരുന്നു. എന്നാൽ ഒടുവിൽ ഹിജറ 728 ഹിജറ 728 ഷെയ്ഖുൽ ഇസ്ലാം ദിമശ്കിലെ ജയിലിൽ, അവിടെ ഉണ്ടായിരുന്ന ഖിലഅ ഒരു കോട്ട കാരാഗ്രഹമാണത്, അവിടെ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ജനാസ നിസ്കാരം ചരിത്രത്തിലെ ഒരു സംഭവമായിരുന്നു. കാരണം ഇങ്ങനെ എതിർപ്പുകൾക്ക് നടുവിലാണ് അദ്ദേഹം ജീവിച്ചത്. പക്ഷേ അദ്ദേഹം മരിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് പുരുഷന്മാരും സ്ത്രീകളും അദ്ദേഹത്തിന്റെ ജനാസ നിസ്കരിക്കാൻ എത്തിയെന്ന് ആ നാട്ടിലെ വിരലെണ്ണാവുന്ന ആളുകൾ, പലരും പറയുന്നത് 3 ആളുകൾ മാത്രമേ വരാതിരുന്നുള്ളൂന്നാണ്. അവർ ഈ പൊതുജനം തങ്ങളെ ഉപദ്രവിച്ചേക്കുമോ, ജീവിതകാലത്ത് ഷെയ്ഖുൽ ഇസ്ലാമിന്റെ എതിരാളികളായിരുന്നതിനാൽ പൊതുജനം തങ്ങളെ ഉപദ്രവിച്ചേക്കുമോ എന്ന് പേടിച്ചിട്ട് വരാതിരുന്നതാണ് എന്നുവരെ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ സഹോദരങ്ങളെ ജീവിച്ച് ഈ ബറക്കത്തുള്ള ജീവിതം നയിച്ച ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുള്ള, അദ്ദേഹത്തിന്റെ കിതാബുകൾ, അദ്ദേഹത്തിന്റെ വിജ്ഞാനം ഇന്നും ലോകത്ത് ബാക്കിയാണ്. അദ്ദേഹത്തിന്റെ എഴുത്ത് അത് വളരെ അത്ഭുതകരമായ ഒരു എഴുത്തായിരുന്നു. വളരെ വേഗത്തിൽ കിതാബുകൾ എഴുതാൻ അദ്ദേഹത്തിന് അള്ളാഹു തൗഫീഖ് ചെയ്തിരുന്നു. അത് സമയത്തിൽ അള്ളാഹു നൽകുന്ന ബറക്കത്താണ്, സമയത്തിൽ അള്ളാഹു നൽകുന്ന ബറക്കത്താണ്. ഇൻഷാ അള്ളാഹ് ഞാൻ പറയാം. ഇമാം അദ്ദേഹബി റഹിമഹുള്ള സിയറു അലാമിൻ നുബല എന്ന പ്രസിദ്ധമായ ഗ്രന്ഥവും മറ്റു പല ഗ്രന്ഥങ്ങളും എഴുതിയ ഇമാം അദ്ദേഹബി പറയുന്നത് ഷെയ്ഖുൽ ഇസ്ലാമിന്റെ, ഇബ്നു തൈമിയയുടെ എഴുത്തുകൾ, കിതാബുകൾ അത് 300 വാള്യങ്ങൾ വരുമെന്നാണ്. അത് ക്രോഡീകരിച്ചാൽ 300 അതിനധികമോ വാള്യങ്ങൾ അത് വരുമെന്നാണ്. യഥാർത്ഥത്തിൽ ഒരുപാടൊരാൾ എഴുതുക എന്നതിലല്ല കാര്യം, ഒരുപാട് പുസ്തകങ്ങൾ എഴുതുക, കിതാബുകൾ എഴുതുക എന്നതല്ല, മറിച്ച് എഴുതിയത് തഹ്ഖീഖോടെയായിരിക്കുക, അതിലുള്ളത് ദീനിലെ യഥാർത്ഥ വിധിവിലക്കുകളായിരിക്കുക, ഹക്കും ബാത്തിലും വേർതിരിക്കുന്നതായിരിക്കുക, അതിലാണ് കാര്യം. ഷെയ്ഖുൽ ഇസ്ലാം ആകട്ടെ ഇത് രണ്ടും ലഭിച്ചിട്ടുള്ള ആളാണ്. ഖൈറിന് മുകളിൽ ഖൈർ ലഭിച്ചിട്ടുള്ള മഹാനായ പണ്ഡിതനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള. അദ്ദേഹത്തിന്റെ കിതാബുകൾക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ ലോകത്ത് വലിയ സ്വീകാര്യതയും പ്രചാരവും നൽകിയിരിക്കുന്നു. ഈ 100 ഇത്രയും 700 കഴിഞ്ഞുപോയി. അദ്ദേഹത്തിന്റെ കുടുംബക്കാരോ നാട്ടുകാരോ അദ്ദേഹത്തിന്റെ ഭാഷക്കാരോ ഒന്നുമല്ലാത്ത നമ്മൾ ഈ 100 ഈ മസ്ജിദിലിരുന്ന് ഈ മഹാനായ പണ്ഡിതന്റെ കിതാബ് പഠിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ആ വിജ്ഞാനത്തിന് നൽകിയ ബറക്കത്താണ് അത്. അള്ളാഹു അലം അദ്ദേഹത്തിന്റെ ഇഖ്ലാസിന്റെ ലക്ഷണമാണ്. അദ്ദേഹം ഇഖ്ലാസോടെയായിരുന്നു ഇതൊക്കെ ചെയ്തത് എന്നതിന്റെ അടയാളമാണ്. അള്ളാഹുവിനാണ് കൂടുതൽ അറിയുക. അള്ളാഹുവിനെ മറികടന്ന് നമ്മൾ ആരെയും പരിശുദ്ധപ്പെടുത്തുകയില്ല. പക്ഷെ അത് ഇഖ്ലാസിന്റെ അടയാളങ്ങളിലൊന്നാണ്. അതാണ് അള്ളാഹു ബാക്കിയാക്കുക. അതല്ല, അള്ളാഹുവിനു വേണ്ടിയല്ലേ അതിന് നിലനിൽപ്പുണ്ടാവുകയില്ല. റബ്ബിനു വേണ്ടിയാണോ നീ ചെയ്തത്, റബ്ബിനു വേണ്ടിയാണോ നീ പ്രവർത്തിച്ചത്, അള്ളാഹു നിന്റെ പ്രവർത്തനം പാഴാക്കി കളയുകയില്ല. അദ്ദേഹത്തിന്റെ വാള്യക്കണക്കിനുള്ള ഗ്രന്ഥങ്ങൾ മജ്മുഅത്തുൽ ഫതാവ, അദ്ദേഹത്തിന്റെ ഫത്വകളും എഴുത്തുകളും ക്രോഡീകരിക്കപ്പെട്ട വലിയ, അത് നിങ്ങൾക്കറിയാമല്ലോ കിതാബുകൾ, അത് അച്ചടിക്കുന്ന അക്ഷരങ്ങളുടെ വലിപ്പത്തിനനുസരിച്ച് അതിന്റെ വാള്യങ്ങൾ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. 30 വാള്യങ്ങളുള്ള മജ്മുഅത്തുൽ ഫതാവ അതുപോലെ ദർഉ തആറുദിൽ അഖ്ലി വൽ നഖ്ലി മറ്റൊരു കിതാബാണ്. മതപ്രമാണങ്ങളും മനുഷ്യന്റെ ശരിയായ ബുദ്ധിയും തമ്മിൽ ഒരിക്കലും എതിരാവുകയില്ല എന്ന് സ്ഥാപിക്കുന്ന വാള്യങ്ങളുള്ള കിതാബുകൾ, ദർഉ തആറുദി അൽ അഖ്ലി വൽ നഖ്ലി. അതുപോലെ ജഹ്മിയാക്കൾ അള്ളാഹുവിന്റെ സിഫത്തുകളെ നിഷേധിച്ച പഴച്ചകക്ഷികൾക്ക് മറുപടി പറയുന്ന ബയാനു തൽബീസിൽ ജഹ്മിയ എന്ന കിതാബ്, നസ്രാനികൾക്ക് മറുപടി പറഞ്ഞ അൽ ജവാബു സഹീഹ് ലിമൻ ബദ്ദല ദീൻ അൽ മസീഹ് എന്ന കിതാബ്, അൽ ജവാബു സഹീഹ് ശരിയായ മറുപടി ആർക്കാണ്, ലിമൻ ബദ്ദല ദീൻ അൽ മസീഹ് മസീഹ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദീൻ മാറ്റിമറിച്ചവർക്കുള്ള മറുപടി. അൽ നുബുവാത്ത് എന്ന കിതാബ്, ഇഖ്തിബാഉ സ്സിറാത്തിൽ മുസ്തഖീം ലിമുഖാലഫത്തി അസ്ഹാബിൽ ജഹീം എന്ന കിതാബ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറഞ്ഞ ആൾക്കെതിരെ എഴുതിയ എന്ന് പറഞ്ഞാൽ അതിന്റെ വിധി എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറഞ്ഞാൽ അതിന്റെ വിധി എന്താണ്, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠത എന്ന് വിവരിക്കുന്ന ഗ്രന്ഥം അസ്സാരിമുൽ മസ്ലൂൽ അലാ ശാതിമുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിച്ചവനെതിരിൽ ഊരിപ്പിടിച്ചവാൾ എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ തലക്കെട്ടിന്റെ അർത്ഥം. ഇബ്നു തൈമിയയും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ ഏതൊരു ദീനാണോ പഠിപ്പിച്ചത്, ഒരു പുതിയ ദീനല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് പഠിപ്പിച്ച ദീനാണ്. ആ ദീൻ മുറുകെ പിടിക്കുന്നവരെയും കണ്ട റസൂലുള്ളാഹിനോട് സ്നേഹമില്ലാത്തവരാണ് എന്ന് പറയുന്നവർ കേൾക്കേണ്ട പേരാണിത്, അസ്സാരിമുൽ മസ്ലൂൽ അലാ ശാതിമുർ റസൂൽ എന്ന കിതാബ്. അതുപോലെ അഖീദത്തുൽ വാസിത്തിയ നമ്മൾ പഠിച്ച ആ കിതാബ്, അത് വാസിത്ത് എന്ന നാട്ടിലെ ഒരാൾ നബി ഷെയ്ഖുൽ ഇസ്ലാമിനോട് അഖീദ വിവരിക്കുന്ന ഒരു റിസാല എഴുതാൻ പറഞ്ഞപ്പോൾ എഴുതിയതാണ്. അതുകൊണ്ടാണ് അതിന് അൽ അഖീദത്തുൽ വാസിത്തിയ എന്ന് പേര് വന്നത്. അതുപോലെ അൽ അഖീദത്തുൽ ഹമവിയ അല്ലെങ്കിൽ അൽ ഫതാവ അൽ ഹമവിയ എന്നറിയപ്പെടുന്ന കിതാബ്, അത് ഹമ എന്നു പേരുള്ള നാട്ടിലെ ഒരാൾ ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഷെയ്ഖുൽ ഇസ്ലാം എഴുതി കൊടുത്തതാണ്. ആ റിസാലയുടെ പ്രത്യേകത, സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം, അത് കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും മുൻഗാമികളായ ധാരാളം പണ്ഡിതന്മാരുടെ താബിഈങ്ങളുടെ മുൻഗാമികളുടെ വാക്കുകളൊക്കെ ഉൾക്കൊള്ളിച്ച് എഴുതിയ ഒരു കിതാബാണ്. വാസത്തിയെ പോലെയല്ല, വലുതാണേത്, ഹമവിയ. അത് ഷെയ്ഖുൽ ഇസ്ലാം എഴുതിയത് ഒരു ദുഹറിനും അസറിനും ഇടയിലായിരുന്നതാണ്. ഒരു ദിവസം ദുഹറിന്റെ അസറിന്റെ അടക്കുള്ള സമയത്താണ് അത് എഴുതിയത്. സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ചിന്തിച്ചാൽ ആ കിതാബ് നമ്മൾ ഇപ്പോ പകർത്തി എഴുതാൻ നിന്നാൽ പോലും ദുഹർ അസറിന്റെ അടക്കുള്ള സമയം മതിയാവില്ല. നോക്കിയെഴുതാം, നോക്കിയെഴുതാ വേറെ ചിന്തിക്കൊന്നും വേണ്ടല്ലോ, നോക്കി അങ്ങ് എഴുതിയ പേരെ. എന്നാൽ ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാ അദ്ദേഹം എഴുതിയത് നോക്കൂ, ഇത് അള്ളാഹു സമയത്തിന് കൊടുക്കുന്ന ബറക്കത്താണ്. അത് നമുക്ക് സാധിക്കില്ല എന്നതുകൊണ്ട് അത് ആ അവരാ ചെയ്തതിൽ നമുക്ക് അവിശ്വസിക്കാൻ വകയില്ല. മുൻഗാമികളുടെ പല സംഭവങ്ങളും അങ്ങനെയാണ്, സമയത്തിൽ അവരുടെ ബറക്കത്ത് അത്ഭുതമാണ്. അതിനുള്ള അവരുടെ ഇമാം ആരാണ്, അള്ളാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ജീവിതം പോലെ ബറക്കത്തുള്ള വേറെ ജീവിതമാണുള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷം നബുവത്തിന്റെ കാലം, ഒരു 23 വർഷമാണ് ആ കാലത്താണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നന്മകളെല്ലാം കൊണ്ട് ലോകം നിറച്ചത്, ഈ ഖൈറുകളെല്ലാം പഠിപ്പിച്ചത്, ഈ ദീൻ മുഴുവൻ നമുക്ക് പഠിപ്പിച്ചതെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ബറക്കത്ത് അറിയാൻ അവിടുത്തെ ഹജ്ജിന്റെ ദിവസം യൗമുൻ നഹറിൽ ദുൽഹിജ്ജ 10 റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത അമലുകൾ മാത്രം നിർത്ത് വായിച്ചു നോക്കിയാൽ മതി. ഹജ്ജിന്റെ ധാരാളക്കണക്കിന് കർമ്മങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു, പലതും ചെയ്തു. 100 ഒട്ടകങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്തു, എന്നിട്ട് അത് അതിൽ നിന്ന് കഴിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ആ ഹദീസ് എടുത്തു നോക്കിയാൽ, ആ ചരിത്രം എടുത്തു നോക്കിയാൽ, ദുഹറിന് മുമ്പ് ഇതൊക്കെ തീർത്തത്. അത് സഹോദരങ്ങൾ സമയത്തിലെ ബറക്കത്താണ്. നമ്മളത് ചെയ്യാൻ നിന്നാൽ പലപ്പോഴും അത് സാധിക്കുകയില്ല. സമയത്തിൽ ബറക്കത്ത് ലഭിക്കാൻ ഏറ്റവും വേണ്ടത് അള്ളാഹുവിന്റെ ദിക്ർ നിന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഉണ്ടായിരിക്കുക എന്നതാണ്. അതിനനുസരിച്ച് ജീവിതത്തിൽ സമയത്തിൽ ബറക്കത്തുണ്ടാവും. അള്ളാഹുവിനുള്ള ദിക്ർ വർദ്ധിപ്പിക്കുക, ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക, പരിശുദ്ധ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക. സമയം അത് എല്ലാ ജോലിയും ചെയ്താലും പിന്നെയും ബാക്കിയുള്ളതായി നമുക്ക് അനുഭവപ്പെടും. അള്ളാഹു നമ്മുടെ വഖ്തിൽ ബറക്കത്ത് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് സഹോദരങ്ങളെ, ഇത് ഖിയാമത്ത് നാളിനോട് അടുക്കുമ്പോൾ സമയത്തിലെ ബറക്കത്ത് നീങ്ങിപ്പോയിക്കൊണ്ടേയിരിക്കും. വർഷങ്ങൾ മാസങ്ങൾ പോലെ, മാസങ്ങൾ ആഴ്ചകൾ പോലെ, ആഴ്ചകൾ ദിവസങ്ങൾ പോലെ, ദിവസങ്ങൾ സാഅത്തുകൾ പോലെ. സാഅത്ത് എന്ന് പറഞ്ഞാൽ പകലിലെ അല്ലെങ്കിൽ രാത്രിയിലെ ഒരു നിശ്ചിത സമയത്തിനാണ് സാഅത്ത് എന്ന് പറയുന്നത്. സാഅത്തുകൾ മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ അത് തീരുന്നതുപോലെ കഴിഞ്ഞു പോകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ അവസാന കാലത്തെ സ്ഥിതിയാണ്. ആ അവസ്ഥയിൽ അള്ളാഹു നമ്മുടെ വഖ്തിൽ ബറക്കത്ത് നൽകാൻ റബ്ബിനെ ധാരാളമായി ഓർക്കുക. ഈ സമയം, ഈ വിലപ്പെട്ട സമയം മഅസിയത്തിൽ തീർത്താൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും? നന്മകളിൽ തീർത്താൽ പോലും ഇനിയും നന്മകൾ ചെയ്യാമായിരുന്നു എന്ന് നമ്മൾ ഖേദിച്ചു പോകും. അപ്പൊ തോന്നിവാസങ്ങളിൽ, വൃത്തികേടുകളിൽ, പാപങ്ങളിൽ റബ്ബ് തന്ന ഈ സമയം തീർക്കുന്നവന്റെ സ്ഥിതി എന്തായിരിക്കും? അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ഹമവിയ എന്ന കിതാബിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, ഒരു ബഹുറിന് അസറിന് ഇടയിൽ എഴുതിയതാണ്. അതുപോലെ അത്തദ്മുരിയ, അഖീദത്തു തദ്മുരിയ, അൽഉബൂദിയ എന്ന കിതാബ്, മിൻഹാജു സുന്നത്തിൻ നബവിയ ഫി നഖ്ദി കലാം ശിഅതി വൽ ഖദരിയ, അതുപോലെ അൽ ഫുർഖാൻ ബൈന ഔലിയാ റഹ്മാൻ വ ഔലിയാ ശൈത്താൻ, റഹ്മാനായ അള്ളാഹിന്റെ ഔലിയാക്കളും ശൈത്താന്റെ ഔലിയാക്കളും തമ്മിലുള്ള വ്യത്യാസം, നാല് ഇമാമിങ്ങളെ കുറിച്ച് അവർക്കിടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിൽ അവർക്ക് യാതൊരു കുറ്റവുമില്ല, അതിനവർക്ക് ഒരു കുറ്റവുമില്ല എന്ന് സ്ഥാപിക്കുന്ന റഫ്ഉൽ മലാം അനിൽ ഇമ്മത്തിൽ അലാം എന്ന കിതാബ്, തൗഹീദിന്റെ ആളുകളെ, സുന്നത്തിന്റെ ആളുകളെ ഇവർ ഇമാമിങ്ങളോട് എതിരുള്ള ആളാണ്, ഇവർ മദ്ഹബുകൾക്കെതിരാണ് എന്ന് പറയുന്ന ആളുകൾ കേൾക്കണം ഷെയ്ഖുൽ ഇസ്ലാമിന്റെ കിതാബിന്റെ പേരെന്താണ്? റഫ്ഉൽ മലാം അനിൽ ഇമ്മത്തിൽ അലാം, ശ്രേഷ്ഠരായ ഇമാമുമാർക്ക് യാതൊരു ആക്ഷേപവും അവർക്കില്ല എന്ന് സ്ഥാപിക്കുന്ന കിതാബ്. അസ്സിയാസത്തു ശറഇയ ഫി ഇസ്ലാഹി റാഇ വറഈയ, ഭരണാധികാരികളും ഭരണീയരും എങ്ങനെയായിരിക്കണം, അവർ തമ്മിലുള്ള ബന്ധം എങ്ങനെ നന്നാകും, ഇസ്ലാമിൽ ഭരണാധികാരിയോടുള്ള ബാധ്യതയെന്ത്, ഭരണീയരോടുള്ള ബാധ്യതയുണ്ട്, ഇതൊക്കെ പഠിപ്പിക്കുന്ന സിയാസത്തു ശറഇയ ഫി ഇസ്ലാഹി റാഇ വറഈയ. അതുപോലെ ദിക്റുകൾ ക്രോഡീകരിച്ച, ദുആകൾ ക്രോഡീകരിച്ച അൽകലിമു ത്വയ്യിബ് എന്ന കിതാബ്, ഇതെല്ലാം ഷെയ്ഖുൽ ഇസ്ലാമിന്റെ കിതാബുകളിൽ ചിലതാണ്, മുഴുവനുമല്ല ചിലത്. അതുപോലെ നോക്കൂ, മഹാന്മാരായ പല പണ്ഡിതന്മാരും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായി ഉണ്ട്. ഈ ഉമ്മ ചില ഇമാമുമാർ, അതിൽ ഏറ്റവും പ്രധാനികളിൽ ചിലരാണ്, ഒന്ന് ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ, ഇബ്നു ഖയ്യിം അൽ ജൗസിയ, അതുപോലെ മുഫസ്സിറായ ഇബ്നു കസീർ, ഖുർആന്റെ തഫ്സീർ എഴുതിയ ഇബ്നു കസീർ. ആ തഫ്സീറിൽ എത്ര എത്ര തവണയാണ് നമ്മുടെ ഷെയ്ഖ് എന്ന് പറഞ്ഞ് പുകഴ്ത്തി ഇബ്നു കസീർ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഉദ്ധരിച്ചിട്ടുള്ളത്. ഇപ്പൊ ചില ആളുകൾ പറയും ഇബ്നു കസീർ നല്ല ആളാണ്, ഉസ്താദ് പഴച്ചുപോയ ആളാണ്. പക്ഷെ ഉസ്താദ് പഴച്ചുപോയിരിക്കുന്നു, ആ ഉസ്താദിന്റെ പഴവ് ശിഷ്യന് മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ ഉസ്താദിന്റെ ദീനുലുമല്ല നിങ്ങൾ, ശിഷ്യന്റെ ദീനുലുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിൽ നിങ്ങളല്ലാത്തതുപോലെ തന്നെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിലല്ലാത്തതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ബദരീങ്ങളും നമ്മൾ ആളുകളാണ്, സഹാബത്ത് നമ്മൾ ആളുകളാണെന്ന് പറയുകയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിന് ഘടകവിരുദ്ധമായ ശിർക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ ചെയ്യുകയും അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾ എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിന്റെ ആളുകളാകും? അപ്പൊ അതൊക്കെ സ്വന്തം ഭാവക്കനുസരിച്ച്, തോന്നിവാസത്തിനനുസരിച്ച് തള്ളുകയും കൊള്ളുകയുമാണ്. അതല്ലാതെ ഹക്കതിന്റെ പിന്നിൽ ഒന്നിനുമില്ല, ശിഷ്യനെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നതിന്റെ പിന്നിലുമില്ല, ഉസ്താദിനെ തള്ളുന്നു എന്ന് പറയുന്നതിന്റെ പിന്നിലുമില്ല. ഇമാം ഇബ്നു കസീർ, അതുപോലെ അൽഹാഫിദ് അദ്-ദഹബി, ഇമാം അദ്-ദഹബി, ഇബ്നു ഹജർ അസ്ഖലാനി, ഫതുൽ ബാരി എഴുതിയ ഇബ്നു ഹജർ സംസം കുടിക്കുമ്പോൾ ദഹബിയുടെ അറിവ് എനിക്ക് തരണേ എന്ന് ആഗ്രഹിച്ചിട്ടാണ് കുടിച്ചതെന്ന്. ഇമാം ദഹബിയുടെ വിജ്ഞാനം സംസം അത് ആഗ്രഹിച്ചിട്ട്, എന്താഗ്രഹിച്ചിട്ട് കുടിക്കുന്നു അത് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇബ്നു ഹജർ അസ്ഖലാനി, ഈ ആളുകൾ, ഈ ഖുറാഫാത്ത് പ്രചരിപ്പിക്കുന്ന ആളുകൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ഇബ്നു ഹജർ അസ്ഖലാനി സംസം കുടിക്കുമ്പോൾ ദഹബിയുടെ അറിവ് എനിക്ക് തരണേ എന്ന് ആഗ്രഹിച്ചു കുടിച്ചു എന്നാണ്. ആ ദഹബി ആരുടെ ശിഷ്യനാണ്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ശിഷ്യനാണ്. ഷെയ്ഖിനെ കുറിച്ച്, ഇബ്നു തൈമിയയെ കുറിച്ചുള്ള പ്രശംസകൾ കൊണ്ട് മൂടിയിട്ടുണ്ട് ഇമാം അദ്-ദഹബി റഹിമഹുല്ലാ. അതുപോലെ ഹാഫിദ് അൽ-മിസ്സി, അബുൽ ഹജ്ജാജ് അൽ-മിസ്സി, ഹദീസ് വിജ്ഞാനീയത്തിൽ മാറ്റി നിർത്താൻ കഴിയാത്ത തുഹ്ഫത്തുൽ അഷറാഫ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ഹാഫിദ് അൽ-മിസ്സി ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ശിഷ്യനാണ്. ഇബ്നു അബ്ദുൽ ഹാദി എന്ന മഹാനായ പണ്ഡിതൻ, അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ശിഷ്യനാണ്. ഇരു സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ പ്രശംസിച്ച് പൊക്കേണ്ടതില്ല, നമ്മൾ നമ്മുടെ പ്രശംസ കൊണ്ട് ഇനിയൊരു സ്ഥാനം ലഭിക്കേണ്ട ആവശ്യമില്ലാത്ത അത്രയും വലിയ പണ്ഡിതനാണ്. എങ്കിലും ചില പണ്ഡിതന്മാർ ഷെയ്ഖുൽ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ ചില വാക്കുകൾ വളരെ കുറച്ചു മാത്രം വായിക്കട്ടെ. ഇമാം അദ്-ദഹബി റഹിമഹുല്ലാ, അദ്ദേഹം പറയുകയുണ്ടായി, ഫലൗ ഹലഫ്തു ബൈന അർ റുക്നി വൽ മഖാം ലഹലഫ്തു أني ما رأيت مثله وأنه ما رأى مثل نفسه. ركن ديم مقام ديم ديل نورنال كعبيل حجر الله سودين ديم توتو ممبولا مولي ديم ديل حجر الله سودينم أدو بل مقام إبراهيم ديل حجر الله سودينم مقام إبراهيم ديل أدين ديل أن ستيم جيان أنه داوشة بطال أدين ديل أنه بولم نان ستيم جيوم إندرين يان بارهيم أنه أني ما رأيت مثله ഞാൻ ഷെയ്ഖുൽ ഇസ്ലാമിനെ പോലെ ഒരാളെ കണ്ടിട്ടില്ല, ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യം ചെയ്ത് പറയും. മാത്രമല്ല ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും തന്നെ പോലെ ഒരാളെ കണ്ടിട്ടില്ല എന്നും ഞാൻ ഈ റുക്നിനും മഖാമിനും ഇടയിൽ സത്യം ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ സത്യം ചെയ്യേണ്ടി വന്നാൽ ഞാൻ സത്യം ചെയ്ത് പറയും എന്ന് ഇമാം അദ്ദേഹബി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു. ഇനി സഹോദരങ്ങളെ, അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം എന്ന പ്രശംസ അദ്ദേഹത്തെ കുറിച്ച് പണ്ഡിതന്മാർ പറയാറുണ്ട്. അത് മുൻഗാമികൾ പ്രയോഗിച്ച ഒരു പ്രയോഗം തന്നെയാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അബ്ദുല്ലാഹി ബിൻ യൂനിസ് എന്നുപേരുള്ള മുൻഗാമിയായ ഒരു മുഹദ്ദിസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഷെയ്ഖുൽ ഇസ്ലാം ഇസ്ലാമിന്റെ ഷെയ്ഖാണെന്ന് പറയുന്നത് അത് മിൻ അഅല സീഗത്തി അത്തഅദീൽ. ജർഹും തഅദീലും ഉണ്ടല്ലോ, ഒരാളെ കൊള്ളാവുന്ന ആളാണോ കൊള്ളാത്ത ആളാണോ എന്ന് പറയുന്ന ഹദീസ് വിജ്ഞാനീയത്തിലെ ഒരു വിജ്ഞാന ശാഖയാണ്. അതിൽ ഒരാളെ പ്രശംസിക്കാൻ പറയുന്ന ശ്രേഷ്ഠമായ വലിയ ഗ്രേഡുള്ള വാക്കുകളിൽ ഒന്നാണ് എന്ത്? ഷെയ്ഖുൽ ഇസ്ലാം എന്ന വാക്ക്. അത് ഇബ്നു തൈമിയയെ കുറിച്ച് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ എതിരാളികളായ ബാത്തിലിന്റെ കക്ഷികളിൽ ചിലർ അവർ പറഞ്ഞു, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ആരെങ്കിലും ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വിളിച്ചാൽ അവൻ കാഫിറാവും. അപ്പോൾ ഇബ്നു നാസർ അദ്ദീൻ ദിമഷ്കി, ഇബ്നു നാസർ അദ്ദീൻ ദിമഷ്കി എന്നുപേരുള്ള പണ്ഡിതൻ ഒരു പുസ്തകം എഴുതി, ഒരു കിതാബ് എഴുതി. അതിന്റെ പേര് അർറദ്ദുൽ വാഫിർ അലാ മൻ സഅമ അന്ന മൻ സമ്മ ഇബ്നു തൈമിയത ഷൈഖ് അൽ ഇസ്ലാം കാഫിർ. ഈ വാദം പറയുന്നവർക്ക് ഉള്ള മറുപടി, ഈ വാദം പറയുന്നവർക്കുള്ള അവരുടെ വാദം പൊളിക്കുന്ന പൂർണ്ണമായ മറുപടി എന്നൊരു കിതാബ് എഴുതി. ആ കിതാബിന് ഒരു തഖരീദ് എഴുതി കൊടുത്തത്, തഖരീദ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ അവതാരിക എന്നൊക്കെ പറയുമ്പോൾ, എന്നതുപോലെ അതിനൊരു അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വാക്ക്, ചില വാക്കുകൾ എഴുതി കൊടുത്തത് മഹാനായ പണ്ഡിതൻ ഇബ്നു ഹജർ അൽ അസ്ഖലാനിയാണ്. സഹീൽ ബുഖാരിയുടെ വിശദീകരണമായ ഫത്ഹുൽ ബാരി എഴുതിയ ഇബ്നു ഹജർ അൽ അസ്ഖലാനി അതിൽ അദ്ദേഹം പറയുകയാണ്, വശുഹ്റത്തു ഇമാമത്തി ഷെയ്ഖ് തഖീദ്ദീൻ അഷ്ഹറു മിനശ് ശംസ്, സൂര്യനേക്കാൾ പ്രശസ്തമാണ് ഇബ്നു തൈമിയയുടെ പ്രശസ്തി, അദ്ദേഹത്തിന്റെ ഇമാമത്തിന്റെ പ്രശസ്തി, അദ്ദേഹം ഈ ദീനിലെ നേതാവാണ് എന്ന കാര്യം. وتلقيبه بشيخ الاسلام في عصره باق الى الان على السنه الزكيه അദ്ദേഹത്തെ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ ആളുകൾ വിളിച്ചിട്ടുണ്ട്. അത് പരിശുദ്ധമായ നാവുകളിലൂടെ ഇന്നും ബാക്കിയുണ്ട്. അദ്ദേഹത്തെ ആ പേര് വിളിക്കുന്ന ആളുകൾ മോശക്കാരാന്നല്ല, അല അൽസിനത്തി സക്കിയ, പരിശുദ്ധമായ നാവുകളിലൂടെ ആ വിളി ബാക്കിയുണ്ട്. വയസ്തമിറു ഗദൻ കമാ കാന ബിൽ അംസ്, ഇന്നലെ ഉണ്ടായതുപോലെ അത് നാളെയും ഉണ്ടാകും. ഇബ്നു ഹജർ പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വലൗ ലം യകുൻ ലിശ്ശൈഖ് തഖിയുദ്ദീൻ മിൻ അൽ മലാഖിബ് ഇല്ലാ തിൽമീദുഹു ശഹീർ അശ്ശൈഖ് ശംസുദ്ദീൻ ബിൽ ഖയ്യിം അൽ ജൗസിയ്യ സാഹിബു തസാനീഫിൻ നാഫിഅതി സായിറത്തി ലത്തി ഇൻതഫ ബിഹൽ മുവാഫിഖ് വൽ മുഖാലിഫ് ലകാന ഗായതൻ ഫിദ് ദിലാലത്തി അലാ അസ്മി മൻസിലതിഹി. ഇബ്നു തൈമിയക്ക് ശ്രേഷ്ഠതയായി ഇബ്നുൽ ഖയ്യിം എന്ന ശിഷ്യൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എങ്കിൽ പോലും അത് തന്നെ മതി. ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ശ്രേഷ്ഠതയായി ഇബ്നുൽ ഖയ്യിം എന്ന ശിഷ്യൻ മാത്രം മതി. ഇത്രയും പ്രസിദ്ധമായ, ലോകം നിറഞ്ഞ, എതിരാളികളും അനുയായികളും അനുകൂലികളും ഒരുപോലെ പ്രയോജനപ്പെടുത്തുന്ന കിതാബുകൾ രചിച്ച ഇബ്നുൽ ഖയ്യിം തന്നെ മതി. സഹോദരങ്ങളെ, ഈ ശ്രേഷ്ഠത നാം ഈ ഇമാമിന് പറഞ്ഞത് എന്തിനാണ്? അദ്ദേഹം മാസൂമാണെന്ന് പറയാനാണോ? ഒരിക്കലുമല്ല. ഒരിക്കലും അഹ്ലു സുന്നത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്കല്ലാതെ ആരുടെ വാക്കിനും ഇസ്മത്ത് പറയുകയില്ല. അത് നമ്മുടെ ഈ ഇമാമി ഷെയ്ഖുൽ ഇസ്ലാമും ഇബ്നു ഖയ്യിമും ഒക്കെ പഠിപ്പിച്ചത്, സഹാബത്ത് പഠിപ്പിച്ചതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളതുപോലെ, അഖൂലു ഖാല റസൂലുള്ളാഹ് വതഖൂലുന ഖാല അബൂബക്റൻ വഉമർ, നിങ്ങളുടെ മേൽ ആകാശത്ത് നിന്ന് കല്ലു മഴ പെയ്യാൻ നേരമായിരിക്കുന്നു, ഞാൻ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങൾ അബൂബക്റും ഉമറും പറഞ്ഞു എന്ന് പറയുകയാണോ? സുബ്ഹാനല്ലാഹ്. അബൂബക്റും ഉമറും റളിയല്ലാഹു അൻഹു അവരുടെ വാക്കുകളുടെ സ്ഥിതി എന്താണെങ്കിൽ ബാക്കിയുള്ളവരുടെ സ്ഥിതി എന്തായിരിക്കും? അബൂബക്റോ ഉമറോ അതുപോലെ നല്ലവരായ മുൻഗാമികളോ അവരാരും തന്നെ കരുതി കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന് എതിർ പറയുകയില്ല, ഒരിക്കലും നാം അങ്ങനെ വിശ്വസിക്കുന്നില്ല. വലാക്കിന്നൽ ഫഹ്മ യുഖ്ത, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ, പക്ഷെ ആളുകൾ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ അതിൽ അബദ്ധം സംഭവിച്ചേക്കാം. ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരു വിഷയത്തിൽ ഇബ്നു ഉമറിന്റെയും ഉമറിന്റെയും അഭിപ്രായം പറഞ്ഞു കൊടുത്തു ഒരാൾ. ആയിഷ റളിയല്ലാഹു അൻഹക്ക് ആ അഭിപ്രായമായിരുന്നില്ല, അതിന്റെ എതിരഭിപ്രായമായിരുന്നു. അപ്പൊ ഉമർ ഇബ്നു ഉമറും ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നീ പറഞ്ഞ രണ്ടുപേർ അത് ഏറ്റവും നല്ല രണ്ടാളുകളാണ്, വളരെ നല്ല രണ്ടാളുകളാണ്. വലാക്കിന്നൽ ഫഹ്മ യുഖ്ത, പക്ഷെ ഫഹ്മ തെറ്റിപ്പോവുകയില്ലേ? സഹീഹ് മുസ്ലിമിലെ ഹദീസാണ്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മനസ്സിലാക്കുന്നത് തെറ്റിപ്പോയേക്കാം, അതിന് അവർക്ക് കുറ്റമില്ല, പക്ഷേ അത് അബദ്ധമാണെന്ന് മനസ്സിലായാൽ മനസ്സിലായ ആളുകൾ അത് പിൻപറ്റാൻ പാടില്ല. ഇത് പറഞ്ഞ ചില ആളുകൾ ചോദിക്കും, അവരുടെ അബദ്ധം അവർക്ക് അബദ്ധം പറ്റി എന്ന് പറയുന്നത് നിങ്ങളാരാണ്? നമ്മൾ ആരുമല്ല, പക്ഷേ ആ അബദ്ധം നമുക്ക് പറഞ്ഞു തന്നത് അവരെ പോലെയുള്ള ഇമാമുമാരാണ്, അല്ലെങ്കിൽ അവരെക്കാൾ ശ്രേഷ്ഠതയുള്ള ഇമാമുമാരാണ്. ആ ഇമാമിങ്ങൾ തന്നെയാണ് ഞങ്ങളും പിൻപറ്റുന്നത്. അവർക്ക് അത്ര തെറ്റുപറ്റുമെങ്കിൽ നിങ്ങൾക്ക് എത്ര തെറ്റുപറ്റും? ആരാ പറഞ്ഞതില്ലാണ്? തെറ്റെന്താണെന്ന് പറയൂ, അല്ല നിങ്ങൾക്ക് കുറെ തെറ്റുപറ്റു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, മറിച്ച് തെറ്റെന്താണെന്ന് പറയൂ, അതല്ലേ മര്യാദ. ഇപ്പൊ സഹോദരങ്ങളെ, ഈ ബിദഅത്തുകൾ പ്രചരിപ്പിക്കുന്ന, ശിർക്കും കുഫറും പ്രചരിപ്പിക്കുന്ന ആളുകളുടെ ചില ദുർന്യായങ്ങളാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. അതൊരിക്കലും ഇസ്ലാമിൽ സ്ഥാനമുള്ള ന്യായങ്ങളല്ല, മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ് തെളിവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ് തെളിവ്. ആ വാക്കിന് എതിരായത് ആര് പറഞ്ഞാലും അത് സ്വീകരിക്കാൻ പാടില്ല. ചിലപ്പോൾ വലിയ ഇമാമിയങ്ങളായ ആളുകൾ, നല്ലവരായ ആളുകൾ അത് പറഞ്ഞതിൽ അവർക്കെന്തെങ്കിലും എഴുതുന്നുണ്ടാകും, അവർക്ക് അള്ളാഹുവിൽ കുറ്റമുണ്ടാവുകയില്ല, അവർക്ക് മനസ്സിലായതനുസരിച്ചാണ് അവർ പറഞ്ഞത്. പക്ഷെ നമുക്കത് തെറ്റാണെന്ന് മനസ്സിലായാൽ അത് സ്വീകരിക്കാൻ പാടില്ല. ഇത്രയുമാണ് സഹോദരങ്ങളെ, ഈ മഹാനായ പണ്ഡിതൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ, അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ ഈ പഠിക്കുന്ന ഈ കിതാബിനെ കുറിച്ച്, അൽ വസിയത്തു സുഗ്ര എന്ന ഈ റിസാലയെ കുറിച്ച് ഒരൽപ്പം പറയട്ടെ. ഇൻഷാല്ലാ അടുത്ത ആഴ്ച അതിന്റെ ഓരോ കോപ്പി നമ്മൾ വിതരണം ചെയ്യുന്നതാണ്. എല്ലാവരും അത് എടുക്കുകയും അത് നോക്കി തന്നെ നമ്മൾ ഈ ദർസുകൾ അവസാനിക്കുന്നതുവരെ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഓരോ ദിവസം അതെടുത്ത് പിന്നെ ഇവിടെ എവിടെയെങ്കിലും വെച്ച് അങ്ങനെ തിരിച്ചുപോയി, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വെച്ച് തിരിച്ചു പോകാതെ ഒരൽപ്പം ശ്രദ്ധയോടെ പഠിക്കുക. അതിൽ ഇൻഷാല്ലാ ഖൈറുണ്ടാകും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽ വസിയത്തു സുഗ്ര എന്ന ഈ കിതാബ്, അത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്ക് വന്ന ചില ചോദ്യങ്ങൾക്ക് അദ്ദേഹം നൽകിയ മറുപടിയാണ്. അബുൽ ഖാസിം അൽ മഗ്രിബി എന്നുപേരുള്ള ഒരു പണ്ഡിതൻ ആണ് ഈ ചോദ്യങ്ങൾ ചോദിച്ചത് എന്ന്. അദ്ദേഹം ധാരാളം യാത്ര ചെയ്യുന്ന ഒരു ആളായിരുന്നു അത്രേ. അൽ വസിയത്തു സുഗ്ര, ചെറിയ വസിയത്ത് എന്നതിന് പേര് വരാനുള്ള കാരണം, ഷെയ്ഖുൽ ഇസ്ലാമിന് തന്നെ വേറൊരു വസിയത്തുണ്ട്, വസിയത്തുൽ കുബ്ര, വലിയ വസിയത്ത് എന്നറിയപ്പെടുന്ന ഒരു കിതാബ്. അത് അദീബിന് മുസാഫിർ എന്നുപേരുള്ള ഇറാഖിൽ ജീവിച്ച ഒരു ഷെയ്ഖുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അനുയായികളായ ചിലർക്ക് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ എഴുതിയ ഒരു വസിയത്താണ് വസിയത്തുൽ കുബ്ര എന്നറിയപ്പെടുന്ന വസിയത്ത്. ഇവിടെ ഈ അബുൽ ഖാസിം അൽ മഗ്രിബി ഷെയ്ഖുൽ ഇസ്ലാമിനോട് നാല് കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത്. ഒന്ന്, എനിക്കെന്റെ ദീനും ദുനിയാവും നന്നാക്കാൻ പോന്ന ഒരു ഉപദേശം നൽകിയാൽ, എന്റെ ദീനും എന്റെ ദുനിയാവും സലാഹിലാകാൻ, നന്മയിലാകാൻ പോകുന്ന ഒരു ഉപദേശം വസിയത്ത് നൽകിയാൽ. രണ്ടാമത്തെ ചോദ്യം, ഇൽമുൽ ഹദീഥിൽ, ഹദീസ് വിജ്ഞാനീയത്തിൽ, അതുപോലെ ശറഈയായ മറ്റ് വിജ്ഞാനീയങ്ങളിൽ എനിക്ക് അവലംബിക്കാവുന്ന ഏറ്റവും നല്ല ഒരു കിതാബ് പറഞ്ഞു തന്നാൽ. മൂന്നാമത്തെ ചോദ്യം, വാജിബായ അമലുകൾ കഴിഞ്ഞാൽ, നിർബന്ധമായ കർമ്മങ്ങളുണ്ടല്ലോ അത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല സൽക്കർമ്മം ഏതാണ് അതെനിക്ക് പറഞ്ഞു തന്നാൽ. നാലാമത്തേത്, ധനസമ്പാദന മാർഗങ്ങൾ, ജോലിയോ അല്ലെങ്കിൽ കച്ചവടമോ, ഇങ്ങനെയുള്ള മക്യാസിബുണ്ടല്ലോ, അതിലേറ്റവും നല്ലത് ഏതാണ്, ഏറ്റവും നല്ല ജോലി ഏതാണ്, ജോലിയോ അല്ലെങ്കിൽ കച്ചവടമോ, സ്വയം തൊഴിലോ, അങ്ങനെ എന്താകട്ടെ, ധനസമ്പാദന മാർഗം ജീവിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പണിയിൽ ഏറ്റവും നല്ലതേതാണ്. ഈ നാല് ചോദ്യങ്ങളാണ് അബുൽ ഖാസിം അൽ മഗ്രിബി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയോട് ചോദിച്ചത്. ഇതിനുള്ള മറുപടിയാണ് ഈ റിസാല, അൽ വസിയത്തു സുഗ്ര എന്ന ഈ റിസാല. നമുക്ക് ആദ്യം ഈ ഈ റിസാലയിൽ ആദ്യമുള്ളത് ഈ ചോദ്യമാണ്. ആ ചോദ്യം വായിക്കാം. സുആലു അബിൽ ഖാസിം അൽ മഗ്‌രിബ്, അബുൽ ഖാസിം മഗ്‌രിബിയുടെ ചോദ്യം. അദ്ദേഹം പറയുന്നു, യതഫദ്ദലു അശ്ശൈഖു അൽ ഇമാമു ബഖിയത്തു സലഫ് വഖുദ്വതുൽ ഖലഫ് അഅ്ലമു മൻ ലഖീതു ബിബിലാദിൽ മശ്‌രിഖ് വൽ മഗ്‌രിബ് തഖിയുദ്ദീൻ അബുൽ അബ്ബാസ് അഹ്മദ് ഇബ്നു തൈമിയ. എനിക്ക് മറുപടി തരാൻ മുന്നോട്ട് വരണം, എനിക്ക് മറുപടി തരണം. ഷെയ്ഖ് അൽ ഇമാം ബഖിയത്തു സലഫ്, സലഫിന്റെ ബാക്കിയായ നല്ലവരായ പണ്ഡിതന്മാരെ പ്രശംസിച്ചു പറയാറുള്ള ഒരു വാക്കാണത്. സലഫുകളുടെ ബാക്കിയാണ് അദ്ദേഹം, നല്ലവരായ മുൻഗാമികളുടെ ഒരു ശേഷിപ്പാണ് അദ്ദേഹം. വഖുദ്വത്തുൽ ഖലഫ്, പിൻഗാമികളായ ആളുകൾക്ക് ഒരു മാതൃകയാണ് അദ്ദേഹം. അഅ്ലമു മൻ ലഖീതു ബിബിലാദിൽ മശ്‌രിഖ് വൽ മഗ്‌രിബ്, കിഴക്കും പടിഞ്ഞാറുമുള്ള രാജ്യങ്ങളിൽ ഞാൻ കണ്ടുമുട്ടിയ ഒരു ഏറ്റവും വിജ്ഞാനമുള്ള ആൾ തഖിയുദ്ദീൻ അബുൽ അബ്ബാസ് അഹമ്മദ് ബിൻ തൈമിയ ഇബ്നു തൈമിയ. അദ്ദേഹം മുന്നോട്ട് വന്ന് യുസിയനി, എനിക്ക് വസിയത്ത് നൽകണം. ബിമാ യകൂനു ഫീഹി സലാഹു ദീനി വ ദുനിയായി. ആദ്യം ചോദിച്ചത് എന്താണ്? എന്റെ ദീനിന്റെയും ദുനിയാവിന്റെയും സലാഹ്, നന്മ ഏത് കാര്യത്തിലാണോ, എന്റെ മതവും എന്റെ ഇഹലോകവും നന്നാകുന്ന കാര്യം അതെനിക്ക് പറഞ്ഞു തരണം. അങ്ങനെ ഒരു വസിയത്ത് നൽകണം. വയൂർഷിദനി ഇല കിതാബിൻ, അതുപോലെ ഒരു കിതാബ് എനിക്ക് അറിയിച്ചു തരണം. യക്കൂനു അലൈഹി ഇഅ്തിമാദി, എനിക്ക് അവലംബിക്കാൻ പറ്റിയ ഒരു കിതാബ്. ഫി ഇൽമിൽ ഹദീസ്, ഹദീസ് വിജ്ഞാനീയത്തിൽ. വകദാലിക ഫി ഗൈരിഹി മിനൽ ഉലൂം ശറഇയ, ശറഇയായ മറ്റു വിജ്ഞാനങ്ങളുടെ കാര്യത്തിലും പ്രത്യേകിച്ച് ഇൽമുൽ ഹദീസിലും എനിക്ക് അവലംബിക്കാൻ പറ്റിയ ഒരു കിതാബ് അദ്ദേഹം അറിയിച്ചു തരണം. വയുനബ്ബിഹനി, അതുപോലെ തന്നെ എനിക്ക് ഉണർത്തി തരണം. അല അഫ്ദലിൽ അഅ്മാലിസ് സാലിഹത്തി ബഅദൽ വാജിബാത്ത്, നിർബന്ധ കർമ്മങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും സാലിഹായ, ഏറ്റവും ശ്രേഷ്ഠമായ സാലിഹായ അമലേതാണ്, സൽപ്രവർത്തനം ഏതാണ്, അതും അറിയിച്ചു തരണം. വയുബയ്യിൻ അലി അർജഹൽ മകാസിബ്, മക്സബിൽ അഥവാ ധനം സമ്പാദിക്കുന്ന വഴികളിൽ ഏറ്റവും നല്ലതേതാണെന്നും എനിക്ക് പറഞ്ഞു തരണം. ചോദ്യകർത്താവായ അബുൽ ഖാസിം അൽ മഗ്‌രിബി അദ്ദേഹം പറയുന്നു, കുല്ലു ദാലിക അല ഖസ്ദിൽ ഇമാഇ വൽ ഇഖ്തിസാർ. ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ ചോദിച്ച നാല് കാര്യങ്ങളും പറഞ്ഞു തരേണ്ടത് അല സബീലിൽ ഇമാഇ വൽ ഇഖ്തിസാർ, അതിലേക്ക് സൂചനകൾ മാത്രം നൽകി ചുരുക്കിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു വിശദീകരണമല്ല ഞാൻ ചോദിക്കുന്നത്, ചുരുക്കി പറഞ്ഞു തരണം എന്ന് പറയുകയാണ്. വല്ലാഹു തആല യഹ്ഫദുഹു, അല്ലാഹു അദ്ദേഹത്തെ കാക്കട്ടെ. അസ്സലാമുൽ കരീമു അലൈഹി വറഹ്മത്തുള്ളാഹി വബറകാതുഹു, സലാം പറഞ്ഞ് റിസാല ഈ ചോദ്യം അവസാനിപ്പിച്ചു. ചുരുക്കി പറയുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അധികം പറയേണ്ട, കേൾക്കാൻ എനിക്കിഷ്ടമല്ല എന്നർത്ഥത്തിലല്ല, പിന്നെയോ മറിച്ച് ചുരുക്കി പറഞ്ഞാൽ അത് മനഃപ്പാഠമാക്കാൻ, ഓർത്തു വെക്കാൻ എളുപ്പമാണ്. വളരെ വിശാലമായി ഒരുപാട് സമയം അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആളുകൾക്ക് അത് മടുപ്പ് വന്നേക്കും, അതുപോലെ മനസ്സിൽ കൊണ്ടു നടക്കാനും പ്രയാസമായിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ എങ്ങനെയുള്ളതാണ്? ജവാമിഉൽ കലിമാണ്, ചുരുങ്ങിയ വാക്കുകൾ, എന്നാൽ ധാരാളം ഗുണപാഠങ്ങളും പ്രയോജനപ്രദമായ നന്മകളും അടങ്ങിയിട്ടുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ. അറബിയിൽ പണ്ടേ പറയാറുള്ള ഒരു ചൊല്ലാണ്, ഖൈറുൽ കലാമി മാ ഖല്ല വദല്ല, ഖൈറുൽ കലാമി മാ ഖല്ല വദല്ല, വാക്കുകളിൽ ഏറ്റവും നല്ലത് മഖല്ല, കുറഞ്ഞതും വദല്ല, കുറെ കാര്യങ്ങൾ അറിയിച്ചു തന്നതുമാണ്, കുറെ നന്മകൾ അടങ്ങിയിട്ടുണ്ട് എന്ന കുറച്ച് പദങ്ങളാണ് ഉള്ളത്. ഫഅജാബ്, അപ്പോൾ ഈ ചോദ്യത്തിന് ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുള്ള മറുപടി പറയുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദ് പറഞ്ഞ് അല്ലാഹുവിന് റബ്ബുൽ ആലമീനായ അല്ലാഹുവിന് സ്തുതി പറഞ്ഞ് ആരംഭിക്കുന്നു. അമ്മൽ വസിയ, വസിയത്തിന്റെ കാര്യമാകട്ടെ. ഫമാ അഅലമു വസിയതൻ അംഫഅ മിൻ വസിയത്തില്ലാഹി വറസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിമൻ അഖലഹ വത്തബഅഹ. എനിക്ക് അല്ലാഹുവിന്റെ വസിയത്തുപോലെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്തുപോലെ അത്രയും ഉപകാരപ്രദമായ മറ്റൊരു വസിയത്തും അറിയുകയില്ല. പക്ഷെ ആർക്കാണ്? ലിമൻ അഖലഹ വത്തബഅഹ, ആരാണോ അത് ഗ്രഹിച്ചെടുത്തത്, അതിനെ പിൻപറ്റിയത്, അതിനേക്കാൾ നല്ലൊരു വസിയത്ത് മറ്റൊന്നില്ല. ഖാല തആല, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, എന്നിട്ട് അദ്ദേഹം സൂറത്തു നിസായിലെ 131-ാമത്തെ ആയത്ത് ഉദ്ധരിക്കുകയാണ്. وَلَقَدْ وَصَّيْنَا الَّذِينَ أُوتُوا الْكِتَابَ مِنْ قَبْلِكُمْ وَإِيَّاكُمْ أَنْ تَتَّقُوا اللَّهَ وَلَقَدْ وَصَّيْنَا الَّذِينَ أُوتُوا الْكِتَابَ مِنْ قَبْلِكُمْ اللَّهُ بَرَيْنُ وَلَقَدْ وَصَّيْنَا نَام وَصِيَّةً الْجِيرِكُنُ الَّذِينَ أُوتُوا الْكِتَابَ مِنْ قَبْلِكُمْ نِنْغَلْكُمْ الَّذِينَ أُوتُوا الْكِتَابَ مِنْ قَبْلِكُمْ نِنْغَلْكُمْ مُنْبُ كِتَابَ نَلْغَپَٹَوَرْكُمْ وَإِيَّاكُمْ نِنْغَلْكُمْ أَنْ تَتَّقُوا اللَّهَ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന്. വവസ്സ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദൻ റളിയല്ലാഹു അൻ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് നൽകിയിരിക്കുന്നു മുആദൻ, ആർക്ക്? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബിക്ക്. ലമ്മ ബഅതഹു ഇലൽ യമൻ, യമനിലേക്ക് മുആദിനെ പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ. ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് ആ സന്ദർഭത്തിൽ പറഞ്ഞു, യാ മുആദ് നീ എവിടെയായിരുന്നാലും നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക. നീ പിന്നാലെ ചെയ്യുക, തിന്മ സംഭവിച്ചു പോയാൽ അതിന്റെ പിന്നാലെ നീ ചെയ്യുക, അൽഹസനത, നന്മ ചെയ്യുക, തംഹുഹ, ആ തിന്മയെ മായ്ച്ചു കളയുന്ന രൂപത്തിലുള്ള നന്മ ചെയ്യുക. وخالق الناس بخلق حسن وخالق الناس നീ ജനങ്ങളോട് പെരുമാറുക, بخلق حسن, നല്ല രൂപത്തിൽ പെരുമാറുക. ഇമാം അഹ്മദും ഇമാം തിർമിദിയും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള, പണ്ഡിതന്മാർ സ്വീകാര്യയോഗ്യമാണെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഹദീസും ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുള്ള ഇവിടെ ഉദ്ധരിക്കുന്നു. ഇതാണ് ഈ വസിയത്തിന്റെ തുടക്കം. നോക്കൂ, എന്താണ് ആദ്യം ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞത്? അദ്ദേഹം പറയുകയാണ്, അള്ളാഹുവിന്റെയും റസൂലിന്റെയും വസിയത്ത് പോലെ ഉപകാരപ്രദമായ മറ്റൊരു വസിയത്തും എനിക്കറിയിക്കയില്ല. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ആദ്യം ആമമായ പൊതുവായ ഒരു ഉപദേശം ഷെയ്ഖുൽ ഇസ്ലാം നൽകുകയാണ്. അതായത്, ഏറ്റവും നല്ലത് നീ എന്ത് ചെയ്യുക? കിതാബിലും സുന്നത്തിലും എന്താണോ വന്നിട്ടുള്ളത്, അള്ളാഹുവിന്റെ കിതാബിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലും വന്നിട്ടുള്ള കാര്യങ്ങൾ അത് മുറുകെ പിടിക്കുക. അതാണ് എല്ലാ വിജയത്തിന്റെയും മാനദണ്ഡം. അതിനുശേഷം ഇത് തഖ്വ ഉൾക്കൊള്ളുന്ന, തഖ്വക്ക് കൽപ്പിക്കുന്ന അള്ളാഹുവിന്റെ ആയത്ത് ആദ്യം എടുത്തുകൊടുത്തു. അള്ളാഹു പറയുകയാണ്, നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും നിങ്ങൾക്കും നാം നൽകിയ വസിയത്താണ് തഖ്വ എന്ന വസിയത്ത്. എന്താണ് സഹോദരങ്ങളെ തഖ്വ എന്ന് പറഞ്ഞാൽ? അതിന് ഏറ്റവും മനോഹരമായ വിശദീകരണം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് തൽഖ് ഇബ്നു ഹബീബ് എന്നുപേരുള്ള മഹാനായ താബിഈ, അദ്ദേഹം പറഞ്ഞ വിശദീകരണമാണ്. ചെറിയ വ്യത്യാസങ്ങളോടെ, പദങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളോടെ ആ വാചകം, തഖ്വയുടെ വിശദീകരണം ഒരുപാട് കിതാബുകളിൽ വന്നിട്ടുണ്ട്. അൻതഅമല ബിതാഅത്തില്ലാഹ് തർജു റഹ്മത്തല്ലാഹ് അല നൂരിൻ മിൻ അല്ലാഹ് വൻതത്രുക മഅസിയത്തല്ലാഹ് മഖാഫത ഇഖാബില്ലാഹ് അല നൂരിൻ മിൻ അല്ലാഹ്. വളരെ മനോഹരമായ എന്നാൽ ജാമിആയ കാര്യത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന വിശദീകരണമാണ്. നീ അള്ളാഹുവിനെ അനുസരിച്ച് പ്രവർത്തിക്കുക. എന്തിനുവേണ്ടി? അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട്, അല നൂരിമൻ അള്ളാഹ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രകാശം അനുസരിച്ചുകൊണ്ട്. ഇത്ര നല്ല വിശദീകരണം. ഇഖ്ലാസ് ഇത്തിബാ ഒക്കെ അതിലൊന്ന്. അള്ളാഹുവിന് വേണ്ടിയാണ് നീ ചെയ്യേണ്ടത്. എന്താണ് ചെയ്യേണ്ടത്? സൽക്കർമ്മമാണ് ചെയ്യേണ്ടത്. എന്തിനുവേണ്ടി? ആളുകളെ കാണിക്കാനോ ദുനിയാവിന് വേണ്ടിയല്ല, അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ച്, അവന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ച്. സൽക്കർമ്മം ആരാണ് തീരുമാനിക്കേണ്ടത്? നീ തീരുമാനിച്ചതൊക്കെ സൽക്കർമ്മമാകുമോ? ഏതെങ്കിലും മനുഷ്യന്മാർ തീരുമാനിച്ചാലാകുമോ? ഇല്ല, അള്ളാഹുവിന്റെ നൂറനുസരിച്ച്. റബ്ബ് അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിച്ചതാണ് നന്മ. ബാക്കി എന്താ? വൻതതുർക മഅസിയത അല്ലാഹ്, നീ അള്ളാഹുവിനെ ധിക്കരിക്കാതിരിക്കുക, അവനോടുള്ള മഅസിയത്ത് നീ ഉപേക്ഷിക്കുക. എന്തിനു വേണ്ടിയാണ്? ആളുകൾക്കിടയിൽ ദുഷ്പേര് വരാതിരിക്കാനാണോ? അതാണോ നിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം? അല്ല. നിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? മഖാഫത ഇഖാബില്ലാഹ്, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം. ആലാ നൂരിൻ മിൻ അല്ലാഹ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രകാശം അനുസരിച്ച്. തിന്മയും റബ്ബ് തിന്മയാണെന്ന് പഠിപ്പിച്ചതാണ് തിന്മ, ആളുകൾ തീരുമാനിച്ചതല്ല. ആളുകളാകട്ടെ ഇന്ന് നന്മയെ തിന്മയായും തിന്മയെ നന്മയായും കാണുന്ന സാഹചര്യമാണുള്ളത്. തിന്മയെ നന്മയായി കാണും, നന്മയെ തിന്മയായി കാണും. അങ്ങനെ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളിലും. അസ്സലല്ലാഹു അലാഫിയ. ഇത് സഹോദരങ്ങളെ തഖ്വക്ക് മുൻഗാമികൾ നൽകിയ മഹത്തായ വിശദീകരണങ്ങളിൽ ഒന്നാണ്. ഇനി സഹോദരങ്ങൾ, റബ്ബ് സുബ്ഹാനഹു വതആല തഖ്വ കൽപ്പിച്ചത് പല രൂപത്തിലാണ്. അഥവാ അള്ളാഹു ഓരോരുത്തരെ പല രൂപത്തിൽ ആളുകളെ വിളിച്ച് അള്ളാഹുവിനെ സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാ ഈ ആയത്തിൽ പറയുന്നു, മുൻഗാമികളോട്, നിങ്ങൾക്ക് മുൻപ് കിതാബ് നൽകപ്പെട്ടവരോട് ഞാൻ വസിയത്ത് നൽകിയ കാര്യം, നിങ്ങൾക്ക് ഞാൻ വസിയത്ത് നൽകുന്നു. എന്താണത്? അള്ളാഹുവിനെ സൂക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു വിളിച്ചു പറയുകയാണ്, യാ അയ്യുഹൻ നബിയു തഖില്ലാഹ്, ഓ നബിയെ അള്ളാഹുവിനെ സൂക്ഷിക്കുക. സുബ്ഹാനല്ലാഹ്. അതുപോലെ സ്ത്രീകളോട് പ്രത്യേകമായി അള്ളാഹു പറയുന്നു, വത്തഖീനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന വസിയത്തുകളിൽ നമുക്ക് കാണാം, ഉസീകും ബിതഖ്വല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക. അതുപോലെ സഹോദരങ്ങൾ, നമുക്ക് നൽകാമെന്ന ഒരു വസിയത്തില്ല, അള്ളാഹുവിനെ സൂക്ഷിക്കുക. നമ്മുടെ മക്കൾക്ക്, ആർക്കും, ഒരാൾ യാത്ര പറഞ്ഞു പോകുമ്പോൾ അവരോട് പറയുന്ന ദുആയിലുള്ളതാണ്, സവദക്കല്ലാഹു തഖ്വ, അള്ളാഹു നിനക്ക് യാത്രക്കുള്ള പാധേയമായി, യാത്രക്കുള്ള വിഭവമായി തഖ്വ നൽകട്ടെ. ഫഇന്ന ഖൈറ സാദി തഖ്വ, തഖ്വയുടെ, തഖ്വയാണ് ഏറ്റവും നല്ല യാത്രക്കുള്ള വിഭവം. വമയത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, തഖ്വ പാലിച്ചവൻ, അള്ളാഹുവിനെ സൂക്ഷിച്ചവൻ അള്ളാഹു പോംവഴി ഏർപ്പെടുത്തി കൊടുക്കും. അതുപോലെ വയർസുഖു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹുവിന് റിസ്ക് കൊടുക്കും. സ്വർഗമാർക്കുള്ളതാണ്, ഉഇദ്ദത്തു ലിൽ മുത്തഖീൻ, അള്ളാഹുവിനെ സൂക്ഷിച്ചവർക്ക് വേണ്ടി തയ്യാറാക്കി വെക്കപ്പെട്ടതാണ്. ഇങ്ങനെ ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ നന്മയും തഖ്വയിലാണുള്ളത്. അള്ളാഹു റബ്ബുൽ ആലമീൻ ആ തഖ്വ നമുക്ക് നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത ആഴ്ച വിശദീകരിക്കാം. اللهم ربنا تقبل منا انك انت السميع العليم. اللهم انا نسالك الهدى والتقى والعفاف والغنى. صلى الله وسلم وبارك على عبده ورسوله نبينا محمد واله وصحبه اجمعين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته.